السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، سهودرنا الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള ആയത്തുകൾ, മുഹ്കമാത്തായ ആയത്തുകൾ, മൻസൂഖാകാത്ത അഥവാ ദുർബലപ്പെടുത്താത്ത വിധികൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ, പഴയകാലത്തുള്ള നബിമാരുടെ ശരീഅത്തുകളിൽ പോലും നിലനിന്നിരുന്ന നിയമങ്ങൾ ആണ് ഈ ആയത്തിലുള്ളത് എന്നാണ് ഉലമാക്കൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ആ മൂന്ന് ആയത്തുകൾ ആരെങ്കിലും ഒരാൾ എല്ലാവരും കൊണ്ട് ഓതിക്കാൻ നമുക്ക് സമയമില്ല, എന്നാലും മൂന്ന് ആയത്തുകൾ ഹിഫ്സിൽ നിന്ന് ആരെങ്കിലും ഒരാളൊന്ന് ഓത. സറ്റേ മൂന്നായിരത്തിൽ പഠിച്ചു വരാറുണ്ടോ നോക്കട്ടെ. എന്ന് ബാറക്കല്ല فتففا بارك الله فيك. فرانودي حتى يبلغ أشده حتى يبلغ أشده لا نكلفه نفسا وإذا قلتم ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് മൂന്ന് ആയത്തുകൾ. ഇതിലെ ഒന്നാമത്തെ ആയത്തിന്റെ തഫ്സീർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദ. വലാ തഖറബു, നിങ്ങൾ അടുക്കരുത് മാലൽ യതീമി, യതീമിന്റെ ധനത്തോട് നിങ്ങൾ അടുക്കരുത്, യതീമിന്റെ സമ്പത്ത്. ഇല്ല ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ടല്ലാതെ. ഇല്ല ഒഴികെ, ബില്ലത്തി ഒരു കാര്യം, ഹി അഹ്സൻ ഏറ്റവും നല്ല ഇത് കൊണ്ടല്ലാതെ, ഏറ്റവും നല്ല നിലയിലല്ലാതെ, യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കരുത്. ഹത്തയബുലുഗ, ആ യതീം എത്തുന്നതുവരെ, ബലഗ എത്തി, ഹത്തയബുലുഗ എത്തുന്നതുവരേക്കും അശുദ്ധഹു, ആ യതീമിന്റെ ശക്തി എത്തുന്നതുവരെ, ശാരീരികവും മാനസികവുമായ ശക്തിയാണ് ഇവിടെ ഉദ്ദേശം. ഔഫു, നിങ്ങൾ പൂർത്തിയാക്കുക, ഔഫു ഔഫാനർ പൂർത്തിയാക്കി, ഔഫു നിങ്ങൾ പൂർത്തിയാക്കുക, അൽ കൈല കെയിൽ അളവ്, കെയിൽ കയ്യിൽ കയ്യിൽ അളക്കാൻ ഉപയോഗിക്കണം, കെയിൽ കെയിൽ എന്ന് പറഞ്ഞാൽ അളവ്, വൽ മീസാൻ തൂക്കം, അളവും തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കുക, ബിൽ ഖിസ്ത്, ഖിസ്ത് നീതി കൊണ്ട്, നീതി പ്രകാരം നീതിയോടെ നിങ്ങൾ പൂർത്തിയാക്കുക, അതിൽ പോലെയാണ് ഖിസ്ത് നീതി. ലാ നുകല്ലിഫു, നാം ഏൽപ്പിക്കുന്നില്ല, കല്ലഫറ ഏൽപ്പിക്കുക, തക്ലീഫ് മുക്കല്ലഫ് എന്ന് പറയാം, നമ്മളൊക്കെ മുക്കല്ലഫീങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ആളുകൾക്കാണ് മുക്കല്ലഫുകളായ ആളുകൾ എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ മുക്കല്ലഫല്ല, ഭ്രാന്തൻ മുക്കല്ലഫല്ല, അങ്ങനെ അവരൊക്കെ എന്താ പറയുക, തക്ലീഫ് ഇല്ലാത്ത ആളുകൾ എന്ന് പറയും. നമ്മളൊക്കെ മുക്കല്ലഫുകളാണ്, മുക്കല്ലഫ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ, ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ. ലാ നുകല്ലിഫു, നാം ഏൽപ്പിക്കുകയില്ല, നഫ്സൻ ഒരു നഫ്സിനെയും ഒരാളെയും, ഇല്ല ഉസഹ അതിന്റെ കഴിവിൽപ്പെട്ട, കഴിവിൽപ്പെട്ടതല്ല, ഉസ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാധിക്കുന്ന കാര്യം, അയാൾക്ക് വിശാലമായ കാര്യം, അയാൾക്ക് അയാളുടെ കഴിവിന്റെ പരിധിക്കുള്ളിലുള്ള കാര്യം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ല ഉസഹ, ഒരു നഫ്സിനും അതിന് കഴിയാത്തത് നാം ഏൽപ്പിക്കുകയില്ല. വഇദാ ഖുൽതും, നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഫഅദിലൂ എന്തു ചെയ്യണം, നീതി പാലിക്കണം. സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കണം, അഥവാ സംസാരങ്ങളിൽ ഇവിടെ ഒന്നാമതായി ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു വിധികർത്താവിന്റെ സംസാരമാണ്. രണ്ടുപേർക്കിടയിൽ ഒരാൾ വിധിക്കുകയാണ്, അപ്പോൾ അയാളുടെ വാക്കുകൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ആദ്യം അതാണ് ഉൾപ്പെടുന്നത്. പിന്നെ സാധാരണ നമ്മുടെ സംസാരങ്ങൾ, ഫസ്ലുൽ ഖിതാബായ സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തർക്കിക്കുകയാണ്, ഇതുപോലുള്ള ഒരു ആദ്യം പ്രതി ഒന്നാകാത്ത സാധാരണ വിഷയങ്ങൾ എന്തെങ്കിലും രണ്ട് കക്ഷിയായി, അതിലൊരാളുടെ വാക്ക് പരിഗണനീയമായ വാക്കാണ്, പുറത്തുനിന്ന് മൂന്നാമത്തെ ഒരാളുടെ വാക്ക് പരിഗണനീയമായ വാക്കാണ്, അതാണ് ഫസ്ലുൽ ഖിതാബ് എന്ന് പറയാം. ആ സംസാരം ഇയാളുടെ വാക്ക് പറഞ്ഞാൽ അവിടെ തീർന്നു. അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് വന്നാൽ എന്തു വേണം, സാദിലു നീതി പാലിക്കണം, മുറപ്രകാരം നീതി പ്രകാരം മാത്രമേ സംസാരിക്കാവൂ. സാധാരണ സംസാരങ്ങളിലും അങ്ങനെ തന്നെ, വൈദക്കുൽത്തും നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഫഅദിലു നീതി പാലിക്കുക, വലൗകാന ആയിരുന്നാലും, ദാ ഖുർബ നിങ്ങൾക്ക് കുർബത്തുള്ള ആളായിരുന്നാലും ശരി, കുർബത്ത് എന്താ ബന്ധം, നിങ്ങളോട് അടുത്ത ആളായിരുന്നാലും ശരി, വാദിയാകട്ടെ പ്രതിയാകട്ടെ. മറ്റൊരാഴത്തിൽ അള്ളാഹു പറഞ്ഞു, യകുൻ ഗനിയൻ ഔ ഫഖീറൻ, പണക്കാരനാകട്ടെ സമ്പന്നനാകട്ടെ. വേലമാക്കൾ നമ്മൾ വിചാരിക്കും സമ്പന്നനോട് നിങ്ങൾ ചായരുത്, ദരിദ്രനോട് നീതി പാലിക്കരുത് എന്ന് മാത്രമാണ്, അങ്ങനല്ല, മുഫസ്സിറുകൾ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അവൻ ദരിദ്രനല്ലേ, പാവം, അതുകൊണ്ട് അനീതി അവന്റെ ഭാഗത്താണെങ്കിൽ അവനോട് കൂടാൻ പാടുണ്ടോ, പാടില്ല. ഏയ്, ഈ സമ്പന്നനെ കൂടി കൂടെ കൂടി എന്നെ നാട്ടുകാർ പറയോ എന്ന് വിചാരിച്ചിട്ട് അയാളോട് അനീതി പാലിക്കാൻ പാടുണ്ടോ, പാടില്ല. രണ്ടു ഭാഗത്തും നീതിയായിരിക്കണം. നേരെ തിരിച്ചാണെങ്കിലും ദരിദ്രനാണ് അവനെ അവനെ എന്ത് ചെയ്യാം എന്നും വിചാരിക്കരുത്, മനസ്സിലായില്ലേ. രണ്ടു ഭാഗത്തും നീതി പാലിക്കണം. ഇയ്യക്കുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു സൂറത്തുൻ നിസാഇൽ ആയത്തിൽ പറഞ്ഞു, അവൻ ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും അല്ലാഹു ആണ് അവരോട് ഏറ്റവും അടുത്തവൻ, അതുകൊണ്ട് നീതി പാലിക്കുക. വലുക്കാനത കുർബ, അടുത്ത ബന്ധുവാണെങ്കിലും ശരി. വബിഅഹ്ദില്ലാഹി ഔഫു, ഔഫുൽ കൈല എന്ന് പറഞ്ഞതുപോലെ, വബിഅഹ്ദില്ലാഹി ഔഫു, അഹദുല്ലാ, അഹദ് എന്താണ്, കരാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറയുന്നല്ല ആ വാക്ക്, വഅന അല അഹ്ദിക വവഅദിക മസ്തതഅതു, ഞാൻ നിന്റെ കരാർ, നിന്നോടുള്ള കരാറിലാണ് ഉള്ളത്, നിന്നോടുള്ള വാഗ്ദാനത്തിലാണുള്ളത്, എനിക്ക് സാധിക്കുവോളം. അന അല അഹ്ദിക വവഅദിക മസ്തതഅതു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ശ്രേഷ്ഠകരമായ ഇസ്തിഗ്ഫാറാണ്. അത് പഠിക്കണം എല്ലാവരും. സ്ഥിരമായി അത് ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ, ആ രാവിലെ ചൊല്ലിട്ട് ആ പകൽ തീരുന്നതിനുള്ളിൽ മരണപ്പെട്ടാൽ അവൻ ഫിത്രത്തിലാണ് മരിക്കുന്നത്, അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം ചൊല്ലി ആ രാത്രി അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് അത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ സയ്യിദാണ്, നേതാവാണ് ആ ദുആ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വബിഅഹ്ദില്ലാഹ്, അല്ലാഹുവിന്റെ കരാർ നിങ്ങൾ ഔഫു, എന്താണ് ഔഫു? പാലിക്കുക, പൂർത്തിയാക്കുക. ജാലിക്കും നിങ്ങളോട് വസ്താക്കും ബി, അതാണ് അവൻ വസിയത്ത് നൽകുന്നത്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഈ വിധിവിലക്കുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എത്ര മഹത്തായ കാര്യങ്ങളാണ് അവൻ പഠിപ്പിച്ചിട്ടുള്ളത്, എത്ര എത്ര നല്ല ഗുണങ്ങൾ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി അംഗീകരിക്കും. ഇതൊക്കെ നല്ല ഗുണങ്ങളാണെന്ന്, ഒരു മനുഷ്യന്റെ ഫിത്ര ശുദ്ധ പ്രകൃതി അംഗീകരിക്കും. ഇതൊക്കെയും ന്യായമാണ്, നീതിയാണ്. അങ്ങനെയുള്ള എത്ര എത്ര നല്ല കാര്യങ്ങളാണ് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ലഅല്ലകും തദക്കറൂൻ, ഇതാണ് അവൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്, നിങ്ങൾ തദക്കുറുള്ള ചിന്തയുള്ള ആളുകളാകാൻ വേണ്ടി. അടുത്ത ആയത്ത് നോക്കൂ, അന്ന ഹാദ സിറാത്തി മുസ്തഖീമം ഫത്തബിഊ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹ് ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ وَأَنَّ هَذَا إِذَا قُنُّ سَرَاطِهِ عندنا سَرَاطِهِ نَرْنَلْ عند سَرَاطِ عند مَارْغَمْ إِذَا قُنُّ سَرَاطِهِ نَرْنَلْ عند مَارْغَمْ إِذَا قُنُّ عندنا سَمَارْغَمْ أَنُّ مُسْتَقِيمًا نَيْرَ آيَدُ إِسْتَقَامَ نَرْنَلْ أَرَعَلَ نَيْرَ نُنُّ مُسْتَقِيمًا إِذَا قُنُّ عند نَيْرَ آيَ مَارْغَمْ فَاتَّبِعُوهُ അതുകൊണ്ട് ഇത്തബിഊ അതിനെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, യത്തബിഊ പിൻപറ്റും, പിൻപറ്റിയ ആളെ മുത്തബിഉൻ എന്ന് പറയും. ഫത്തബിഊ, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അതിനെ പിൻപറ്റുക, എന്റെ ഈ സ്വറാത്തിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ, എന്താണ് നിങ്ങൾ പിൻപറ്റരുത്? അസുബുല, മാർഗങ്ങളെ. സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം, അതിന്റെ ബഹുവചനമാണ് സുബുൽ. സബീൽ തരീഖ്, മാർഗം, അതിന്റെ ബഹുവചനമാണ് തുറുഖ്. തരീഖ്, തുറുഖ്, സബീൽ, സുബുൽ. നിങ്ങൾ മാർഗങ്ങളെ പിൻപറ്റരുത്, മറ്റുള്ള മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. നോക്ക്, നിങ്ങൾ നേരായ മാർഗത്തിനെ മുഫറദായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ഒറ്റയായിട്ട്. എന്നാൽ പിഴച്ച മാർഗങ്ങളെ ജംആയിട്ട്, ബഹുവചനങ്ങളായിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അത് പലതാണ്, ശൈത്താന മാർഗങ്ങൾ പലതാണ്, എന്നാൽ സിറാത്തുൽ മുസ്തഖീം അത് ഒന്നാണ്. മാർഗങ്ങളെ, പല മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ, അങ്ങനെയായാൽ തഫറഖ, നിങ്ങൾ പല പല ഫിറഖുകളായി, പല പല കക്ഷികളായി പിരിയും. ഫതഫറഖ ബികും, നിങ്ങൾ അത് നിങ്ങളെയും കൊണ്ട് പിരിയും. അൻ സബീലിഹി, എന്തിൽ നിന്ന്? അവന്റെ നേരായ മാർഗത്തിൽ നിന്ന്, അൻ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. ഈ സുബുലിന്റെ പിന്നാലെ പോയാൽ അത് നിങ്ങളെ ഭിന്നിപ്പിച്ച് പല വഴികളിൽ ആക്കിക്കളയും. ദാലിക്കും, നിങ്ങളോട് വഫാക്കും ബിഹി, അവൻ കൽപ്പിക്കുന്നത് അതാണ്, നിങ്ങളോട് അതാണ് അവൻ കൽപ്പിക്കുന്നത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരായേക്കാൻ. നോക്ക്, നിങ്ങൾ മൂന്നായത്ത് അവസാനിച്ചത് എങ്ങനെയാണ്? ഒന്നാമത്തത് ദാലിക്കും വഫാക്കും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ذلكم وفاكم به لعلكم تذكرون, ذلكم وفاكم به لعلكم تتقون. عقل, تذكر, تقوى, ഇത് മൂന്നും ഉണ്ടാകണമെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഒന്നാമത്തെ ആയത്തിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞതാണ്. നോക്കി, ആയത്ത് വല തഖറബു മാല യതീം, നിങ്ങൾ യതീമിന്റെ സമ്പത്തിനോട് അടുക്കരുത്. ഇല്ല ബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല വഴിയിലല്ലാതെ. ഹത്ത യബ്ലുഗ അശുദ്ധ, ആ യതീം അശുദ്ധ് അഥവാ ശക്തി എത്തുന്നത് വരെ. അപ്പൊ യതീം ശക്തി എത്തിയ പിന്നെ യതീമിന്റെ ധനത്തോട് മോശമായിട്ട് പെരുമാറുന്നാണോ? അല്ല, അത് ഖുർആൻ അല്ലാഹു തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അവരാ അവസ്ഥയിലെത്തി എന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ പൈസ അവർക്ക് തന്നെ കൊടുക്കുക. യതീമിന്റെ മാൽ, സമ്പത്തുള്ള യതീമിനെ അവന്റെ പൈസ കൈകാര്യം ചെയ്യുന്ന ആളുകളോടാണ് അള്ളാഹു ഈ പറയുന്നത്. യതീം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപേ, പ്രായപൂർത്തി എത്തുന്നതിന് മുൻപേ പിതാവ് മരണപ്പെട്ട കുട്ടിക്കാണ് യത്തീമെന്ന് പറയും. ഒരാൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഒപ്പം മരിച്ചു, അയാൾ യത്തീമാണോ? അല്ല, അയാൾ മുതിർന്നു, അയാൾ സ്വയം കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ആളായി. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉപ്പ മരിച്ച ആളെയാണ് യത്തീം എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകളെ കഫാലത്ത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരുടെ സമ്പത്തിൽ ഇവൻ മുഴുമ കാണിക്കരുത്, ഇവൻ അന്യായം കാണിക്കരുത്, ഇവനത് കവർന്നെടുക്കരുത്. ഇങ്ങനെയുള്ള ശക്തമായ ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യഅ്കുലൂന അംവാല അൽയതാമ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ വസയസ്ലൗന സഈറ. സൂറത്തു നിസാഇൽ അള്ളാഹു പറഞ്ഞു, യതീമിന്റെ ധനം തിന്നുന്നവർ ആരാണ്? എന്താണ് തിന്നുന്നത്? തീയാണ് തിന്നുന്നത്. അവർ നരകത്തിൽ കിടന്ന് എരിയുന്നതാണ്. ഇങ്ങനെയുള്ള ആയത്തുകൾ ഇറങ്ങിയപ്പോൾ സഹാബത്ത് വളരെ പ്രയാസം അവർക്ക് ഉണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരുടെ കീഴിൽ ഒരുപാട് യതീം മക്കളുണ്ടായിരുന്നു, അവർക്ക് വലിയ പ്രയാസമുണ്ടായി. ആ സമയത്ത് അവർ എന്ത് ചെയ്തു? അവർ വീട്ടിൽ യതീം മക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാതെ, അവർക്ക് വേറെ തന്നെ അവരുടെ ഒന്നും തൊടാത്ത നിലക്ക് അവർ വളരെ ശ്രദ്ധിക്കാൻ, അങ്ങനെ അവർ പേടിച്ചു. അപ്പോഴാണ് അള്ളാഹു സൂറത്തു അൽ ബഖറയിലെ 220-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. വയസ്അലൂനക അനിൽ യതാമ, അവർ നിന്നോട് യതീം മക്കളെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഇസ്ലാഹു ലഹും ഖൈർ, അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഖൈറാണ്. വയിൻ തുഖാലിതുഹും, നിങ്ങൾ അവരോട് കൂടിക്കലർന്നാൽ ഭക്ഷണത്തിലും പാനീയത്തിലൊക്കെ നല്ല നിലക്ക് കൂടിക്കലരുക, അന്യായമായി കവർന്നെടുക്കാതെ. ഒരു പാവപ്പെട്ട ഒരാളാണ്, അയാളുടെ കീഴിൽ യതീമായ കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഇയാൾ സംരക്ഷിക്കുകയാണ്. അപ്പൊ അയാൾ ന്യായമായ ആ കുട്ടിയുടെ ധനത്തിൽ നിന്ന് അയാൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. മനസ്സിലാ, കുട്ടിയാള് വളർത്തുന്നതിന് പകരമായി. അതല്ലാതെ എന്ത് ചെയ്യരുത്? ഗുൽമ കാണിക്കരുത്, ഇസ്റാഫ് കാണിക്കരുത്. നിങ്ങൾ അവരോട് കൂടിക്കലർന്നാൽ തെറ്റില്ല. ഫയഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, ഫസാദ് ചെയ്യുന്നവനെ, മുഫ്സിദിനെ മുസ്ലിഹിൽ നിന്ന്, നന്മ വരുത്തുന്നവനിൽ നിന്ന് ആർക്കറിയാം? അള്ളാഹുക്കറിയാം. അതുകൊണ്ട് നന്മ വരുത്താൻ ഉദ്ദേശിച്ച ആളുകൾ നല്ല അൽക്ക് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതോ ന്യായമായത് എന്തെങ്കിലും എടുക്കുന്നതോ പേടിക്കേണ്ടതില്ല. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തീ ഭക്ഷിക്കാന്നുള്ള അവസ്ഥ അവർക്ക് വരികയില്ല, അത് പേടിക്കണ്ട. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, ആശ്വാസകരമായ ആയത്ത് അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലൗ ശാ അല്ലാഹു ലഅനതകും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവരെ വളർത്തുകയും വേണം, എന്നാൽ വളരെ സൂക്ഷിച്ച് അവരുടെ ഒന്നുപോലും കലരാതെ അങ്ങനെ നിയമമുണ്ടാക്കി നിങ്ങളെ കഷ്ടപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ സാധിക്കും. പക്ഷേ നമ്മുടെ റബ്ബ് റഹ്മാനായ റബ്ബ് അവന്റെ ദീൻ മുഴുവൻ യുസ്റാണ്, എളുപ്പമാണ്. അവന്റെ ദീൻ മുഴുവൻ എളുപ്പമാണ്. ഹറാം അതിൽ നമുക്ക് അള്ളാഹു ഖൈർ വെച്ചിട്ടില്ല, ഹലാലിൽ അള്ളാഹു നമുക്ക് ഗിന നൽകിയിട്ടുണ്ട്. അവന്റെ ഹലാൽ തന്നെ മതി, നമുക്ക് ഒരു ഹറാമിലേക്കും നമുക്ക് യഥാർത്ഥത്തിൽ ചെല്ലേണ്ടതില്ല. അള്ളാഹു ഹറാമിലേക്ക് നമുക്ക് ആവശ്യം വെച്ചിട്ടില്ല, ഹലാലിൽ തന്നെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ചെയ്യുക, അള്ളാഹുമ്മ അക്ഫിനി അൻ ഹലാൽ, അള്ളാഹുമ്മ അക്ഫിനി اللهم اكفني من حلالك عن حرامك واغنني بفضلك عمن سواك. الله انك انك حرامي لنا نند حلال الكفايه نلغنم حلال انك مدياكي ترني واغنني بفضلك عمن سواك نند اودارم കൊണ്ട് നീ എനിക്ക് ഗിന നൽകണേ, സ്വയം പര്യാപ്തത നൽകണേ മറ്റുള്ളവരിൽ നിന്ന്, നീ അല്ലാത്തവരിൽ നിന്ന്. അൻ സിവാക്, നീ അല്ലാത്തവരിൽ നിന്ന്. അപ്പോൾ ഹലാലിൽ തൃപ്തി ഉണ്ടാകാൻ, ഹറാമിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടതാണ്. ഹറാമിൽ സ്വാദ് അനുഭവപ്പെടുക എന്നുള്ളത് വലിയ പരീക്ഷണമാണ്. ഹലാലിൽ മാത്രം ജീവിക്കുക എന്നുള്ളത് പ്രയാസമാകുക എന്നത് വലിയ പരീക്ഷണമാണ്. ഹലാലിൽ ഒതുങ്ങി ജീവിക്കുന്നത് പ്രയാസമായി തോന്നൽ, അത് വലിയ പരീക്ഷണമാണ്. ഹലാലിൽ ഒതുങ്ങുന്നത് നമുക്ക് എളുപ്പമായി മാറണം, ഹറാം ഒഴിവാക്കുന്നത് എളുപ്പമായി മാറണം. അതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഹറാമും ഹലാലും നന്നായി പഠിക്കുകയും ചെയ്യണം. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ. അവരുടെ മാൽ അത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എപ്പോഴാണ്? ഹത്ത യബുലുഗ അശുദ്ധ. എന്താണ് ഈ ബുലുഗുൽ അശുദ്ധ് എന്ന് പറഞ്ഞാൽ? വലമാക്കൾ പറഞ്ഞു, ഒന്നാമതായി ആദ്യം അവർ പ്രായപൂർത്തി എത്തണം.
അതാണ് ശാരീരികമായ ബുലൂഗ്, പ്രായപൂർത്തിയാക്കണം. അതിന് മുൻപേ കുട്ടികൾക്ക് എന്ത് കൊടുക്കരുത്, അവരുടെ പൈസ ആണെങ്കിലും ശരി അവർക്ക് കൊടുക്കരുത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തുസ്ഫഹാ അംവാലകും അല്ലതീ ജഅല അല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ഖിയാം നിശ്ചയിച്ചിട്ടുള്ള സമ്പത്ത്, നിങ്ങൾ നിൽക്കുന്നത് സമ്പത്ത് ഉള്ളത് കൊണ്ട് കൂടിയാണ്. സമ്പത്തിന്റെ പിന്നാലെ പോകുന്നവൻ, മാലിന്യത്തിന്റെ പിന്നാലെ പോകുന്ന കെൽബുകളെ പോലെയാണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല, മറിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് സമ്പാദിക്കാൻ അള്ളാഹു നമ്മെ അനുവദിച്ചിട്ടുണ്ട്. അത് ഹലാലായ മാർഗത്തിലൂടെ നല്ല ഉദ്ദേശം വെച്ച ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഫൈനഹു മജൂറുൻ, അയാൾ അതിന് പ്രതിഫലം ലഭിക്കും. അയാൾക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റിസ്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് സമ്പാദിക്കാൻ അള്ളാഹു നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധനം നിങ്ങൾ സുഫഹായി ഏൽപ്പിക്കരുത്. സുഫഹ ആരാ? സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നാണ് എന്റെ നേരെ വാക്കർത്ഥം. അത് ചെറിയ കുട്ടികളെ ഏൽപ്പിക്കരുത്, അതുപോലെ സ്ത്രീകളെയും ഏൽപ്പിക്കരുത്. മനസ്സിലായി? അവർക്ക് അഞ്ചിന്റെ പൈസ കൊടുക്കാൻ പാടില്ല എന്നല്ല ഈ പറയുന്നത്, മറിച്ച് ധനം കൈകാര്യം ചെയ്യാൻ എന്ത് ചെയ്യരുത്, അവർക്ക് അവരെ ഏൽപ്പിക്കരുത്. മനസ്സിലായില്ലേ? അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കുള്ളത് കൊടുക്കരുത് എന്നല്ല, അവർക്ക് അനന്തര സ്വത്തുള്ള കൊടുത്തിട്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അനന്തര സ്വത്ത് കൊടുത്തിട്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ധനം അവരെ ഏൽപ്പിച്ച് അത് കൈകാര്യം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് പാടില്ല. മനസ്സിലായില്ലേ? ഒരു ഒരു പുരുഷനുണ്ട്, അയാളാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. അർജാലു ഖവ്വാമൂന അലൻ നിസാ, അർജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. അള്ളാഹു അവർക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ്. മനുഷ്യന്റെ ഫിത്രത്ത് അംഗീകരിക്കുന്ന കാര്യമാണിത്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പുരുഷനാണ് സ്ത്രീയെക്കാളും ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നോക്കൂ നിങ്ങൾ ഈ ആയത്ത്, വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക. അത് നേരെ ആ വാക്കർത്ത് അങ്ങനെ തന്നെ എടുക്കുന്നത്. ഒരു കച്ചവടക്കാരൻ അവൻ കൊടുക്കുന്ന വസ്തു പൂർണ്ണമായ അളവ് തൂക്കി കൊടുക്കുക. അല്ലാഹു പറഞ്ഞു, വൈലുല്ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബഊസൂൻ. മുതഫിഫീൻ, അളവിൽ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമാണെന്ന് അല്ലാഹു പറഞ്ഞു, നരകമാണ് അവർക്ക്. അവർ വാങ്ങുമ്പോൾ തികച്ചു വാങ്ങും, കൊടുക്കുമ്പോഴോ കുറച്ചു കൊടുക്കും. ഒരിക്കലും അത് പാടില്ല, വലിയ തെറ്റാണ്. അത് കച്ചവടത്തിൽ മാത്രമല്ല, ഒരാൾക്ക് കീഴിൽ തൊഴിൽ ചെയ്യുകയാണ്. എന്ത് ജോലി ചെയ്യാമെന്നാണോ അയാൾ ഏറ്റിട്ടുള്ളത്, എന്ത് ജോലിക്കാണോ അയാൾക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത്, അത് പൂർണ്ണമായി ചെയ്യൽ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഒരാൾ അയാളുടെ കീഴിൽ ജോലി ചെയ്യാം. അയാളുടെ കരാർ എന്താണ്? ഞാൻ ഇന്ന ജോലി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, അതിനെനിക്ക് ഇന്ന ശമ്പളം എന്ന് അയാൾ കരാർ ചെയ്യുകയും, അതാണല്ലോ ഒരു തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അയാൾ വീഴ്ച വരുത്തുകയും ചെയ്താൽ അയാളുടെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരിക്കുകയാണ്. അത് കച്ചവടത്തിൽ മാത്രമല്ല, അത് വ്യക്തമായി ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീതിപൂർവ്വം നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു കച്ചവടം എന്ന് പറഞ്ഞ ഇവിടെ ഇല്ല. എന്ത് കാര്യത്തിലാന്ന് പറഞ്ഞോ? ഇല്ല, അളവും തൂക്കവും നിങ്ങൾ കൃത്യം. നമുക്ക് എത്ര വലിയ ഗുണപാഠമാണ് ആ വാക്കിലുള്ളത്. ഒരു സമൂഹം മുഴുവൻ നന്നാകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ബന്ധങ്ങൾ നന്നാവും, എല്ലാം ഹൈറാകുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിന് മുഴുവൻ കെട്ടുറപ്പ് ഈ കാര്യങ്ങൾ പാലിക്കുന്നതിനുള്ളത്, പരസ്പരമുള്ള കരാറുകൾ പാലിക്കാനുള്ളത്. ലാ നുകല്ലിഫു നഫ്സാൻ ഇല്ലാ വുസഹ, ഇത് ഒരു അടിസ്ഥാന ഖാഇദയാണ്, അടിസ്ഥാന നിയമമാണിത്. ഒരു നഫ്സിനെയും നാം ഏൽപ്പിക്കുകയില്ല അതിന് കഴിയാത്തത്. ഇതിന് ഉലമാക്കൾ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്, മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ അളന്നു കൊടുക്കുകയാണ്, ആ സമയത്ത് അയാൾ അയാളുടെ അങ്ങേയറ്റ സൂക്ഷ്മത പാലിച്ചു, എത്രയാണോ കൊടുക്കേണ്ടത് അത് കൃത്യമായി അയാൾ അളന്ന് തൂക്കി കൊടുത്തു. എന്നാലും ചിലപ്പോൾ അയാൾ അങ്ങനെ അയാളുടെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടും ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം വരൂലേ, വരാൻ സാധ്യത ഉണ്ട് തൂക്കുമ്പോൾ അളന്നു കൊടുക്കുമ്പോൾ. അതിന് അള്ളാഹു അയാളെ പിടിക്കുകയില്ല. അതിന് അള്ളാഹു അയാളെ ശിക്ഷിക്കുകയല്ല. ഇൻകാന സാദിഖൻ ഫി നിയ്യതിഹി, അയാളുടെ ഉദ്ദേശം അയാളുടെ മനസ്സിൽ അയാൾ സത്യസന്ധനാണെങ്കിൽ, സത്യസന്ധമായിട്ടാണ് അയാൾ തൂക്കിയിട്ടുള്ളത്, അതാണ് കുറച്ച് അധികം കൊടുക്കണം എന്ന് പറയാറുള്ളത്. തൂക്കുമന്തിയെ കുറച്ച് അങ്ങോട്ട് കാണിക്കുക, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എല്ലാത്തിലും ഒരു ഫദ്ൽ, ഒരു ശ്രേഷ്ഠത അങ്ങോട്ട് കാണിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം. മാത്രമല്ല അത് പോരായ്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ അയാൾ സൂക്ഷ്മത ഫലം പരമാവധി പാലിച്ചിട്ട് അതിനപ്പുറമുള്ളത് അള്ളാഹു ഒരാളെയും ഏൽപ്പിക്കുകയില്ല. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ല വുസഅഹ, ഒരു നഫ്സിനെയും അതിന്റെ കഴിവിൽ പെടാത്തത് നാം ഏൽപ്പിക്കുകയില്ല. എപ്പോഴാണ് ഒരു വാജിബ് വാജിബായി തീരുന്നത്? അയാൾക്ക് ആ വാജിബിനുള്ള കഴിവുണ്ടാകുമ്പോഴാണ്. വാജിബിനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വാജിബ് വാജിബായി തീരുന്നത്. ഒരാളുടെ നാട്ടിൽ ഒരു പള്ളിയില്ല, അപ്പൊ പള്ളിയിൽ ജമാഅത്തിന് പോവുക എന്നുള്ളത് ആളെ വാജിബ് എന്ന് ഒഴിവായിരിക്കുന്നു. കാരണം എന്താ? അതവിടെ ഇല്ലല്ലോ, അതവിടെ ഇല്ല എന്നതുപോലെ അതിനുള്ള കഴിവ് വന്നാലാണ് വാജിബ് വാജിബായി തീരുന്നത്. അത് ഒരു അടിസ്ഥാനമാണ് ഈ ആയത്തിൽ നിന്നാണ് ഉലമാക്കൾ അത് ആ ഖാഇദ എടുത്തിട്ടുള്ളത്. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ല വുസഅഹ, ഒരു നഫ്സിനെയും നാം ഏൽപ്പിക്കുകയില്ല അതിന്റെ കഴിവിൽ പെട്ടതല്ലാതെ. ബാക്കിയെന്താണ്? വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഫഅദിലു, നീതി പാലിക്കുക. വലവു കാനദ ഖുർബ, ബന്ധമുള്ള അടുപ്പമുള്ള ആളുകളോടാണെങ്കിലും ശരി. ഇവിടെ അള്ളാഹു എന്തു പറഞ്ഞില്ല? ലാ നുകല്ലിഫു നഫ്സൻ ഇല്ല വുസഅഹ എന്ന് പറഞ്ഞില്ല. കാരണം അതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്, വാക്കിൽ നീതി പാലിക്കുക എന്നുള്ളത് പൊതുവെ ആളുകൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. പൊതുവെ ആളുകൾക്ക് എളുപ്പമുള്ള കാര്യം നമുക്കറിയാം എന്താണ് ഇവിടെ നീതി ആയ നീതിയുടെ വാക്ക് എന്ന്. കാരണം നമ്മോട് ഇഷ്ടം ഇങ്ങോട്ട് പറയാൻ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് അങ്ങോട്ട് പറയേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്ക് ഒരിക്കൽ നമ്മൾ മറ്റൊരാളുടെ അങ്ങോട്ട് പറയരുത് എന്നാണ്. സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നീതി പാലിക്കുക, നിങ്ങളോട് അടുത്ത ആളുകളാണെങ്കിലും ശരി. അടുത്തവന് വേണ്ടി ദുൽമിന്റെ വിധി വിധിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ മോഷണം നടത്തി, കട്ടു, അത് പിടിക്കപ്പെട്ടു. അങ്ങനെ സഹാബത്തിന് അവളുടെ കൈ മുറിക്കാന്നുള്ളത് പ്രയാസമായി മാറി. എന്ത്? അവൾ കുറച്ച് നല്ല ഗോത്രത്തിനാണ്, ഹസൂമി ഗോത്രക്കാരിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പമുള്ള സഹാബിയോട് ഇത് ശുപാർശ പറഞ്ഞു, പറയാൻ വേണ്ടി അയച്ചു ഉസാമ റളിയല്ലാഹു അൻഹുവിനോട്, അല്ലേ, ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ശുപാർശക്ക് വേണ്ടി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ റളിയല്ലാഹു അൻഹു ശുപാർശ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു. എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, അതശ്ഫഉ ഫീ ഹദ്ദി മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹുവിന്റെ ഹദ്ദുകളിൽപ്പെട്ട ഒരു ഹദ്ദിന്, അള്ളാഹു നിയമമാക്കിയ ഒരു ശിക്ഷാ നടപടിയുടെ കാര്യത്തിൽ നീ എന്നോട് ശഫാഅത്ത് പറയുകയാണ്, ശുപാർശ പറയുകയാണോ? വല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത് ലഖത്അതു യദഹ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അള്ളാഹുവാണ് ഞാൻ കൈമുറുക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ നശിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, അവരിലെ ഷെരീഫ്, അവരിലെ ഒരു ഏമാൻ, കുറച്ച് ഉന്നത നിലവാരത്തിലുള്ള ഒരാൾ, വലിയ കുടുംബത്തിലൊക്കെ പെട്ട ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷ നടപ്പാക്കിയില്ല. എന്നാൽ അവരിലെ ദൈഫ്, ദുർബലൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ശിക്ഷ നടപ്പാക്കും. ഇങ്ങനെയാണ് മുമ്പുള്ള ആളുകൾ നശിപ്പിക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതി കാണിക്കുകയില്ല. ഇസ്ലാം നീതിയുടെ ദീനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ളുൽമ വിലക്കിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തളാലമു, ഞാൻ എന്നിൽ ളുൽമ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? ഇല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല, പക്ഷെ എന്നിട്ടും അള്ളാഹു ഒരിക്കലും ളുൽമ ചെയ്യുകയില്ല. ഫജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ നിങ്ങൾക്കിടയിലും ളുൽമ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അനീതി പ്രവർത്തിക്കരുത്, നീതി പ്രവർത്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാ ബിൽ ഖിസ്ത്, ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. الله പറഞ്ഞു ജനതയോടുള്ള വിരോധം ദുൽമ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എഴുതിരു നിങ്ങൾ നീതി പാലിക്കണം, അതിൽ നിങ്ങൾ വിട്ടുകളയരുത്, നീതി വിട്ടുകളയരുത്. അള്ളാഹു ആദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു നരകത്തിലിട്ട് കരിച്ചാലും ശരി, അവൻ എന്റെ നടപ്പിലാക്കിയിട്ടുള്ളൂ, അവൻ അതിലെ നടപ്പിലാക്കിയിട്ടുള്ളൂ, നീതി അല്ലാതെ മറ്റൊന്നും അവൻ നടപ്പിലാക്കിയിട്ടില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കുന്നത്, അവന്റെ അടിമകൾ അവൻ സ്വർഗത്തിലാക്കുന്നത് അവന്റെ ഫദ്ലു കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ്, അവരുടെ യോഗ്യത കൊണ്ടല്ല. അമൽ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്, ഐവല്ല സബബാണ്. ഐവല്ല സബബ് എന്ന് പറയുന്ന കാരണമാണ്. ഐവൽ എന്താണ്? ഐവൽ പകരം. അതിന് പകരല്ല ഒരിക്കലും, മറിച്ച് സബബ് മാത്രമാണ്, കാരണം മാത്രമാണ്. അള്ളാഹുവിന്റെ റഹ്മ ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, എന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ മൂടിയാലല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല ഞാൻ പോലും. ആരാണ് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങേറ്റം അതിൽ കാണിക്കുന്നവനാണ്. മനുഷ്യരോടും അല്ലാഹു നീതി കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. ളുൽമ ഒരിക്കലും പാടില്ല. ളുൽമ എന്ന് പറയുന്നത് ളുലുമാറ്റാണ്, ഇരുട്ടുകളാണ് പരലോകത്ത്. ആ വാക്കുകൾ തമ്മിൽ, ആ വാക്ക് തമ്മിൽ തന്നെ ബന്ധമുണ്ട്. ളുൽമ എന്താണ്? അനീതി. എന്താണ്? ഇരുട്ട്. വാക്കുകൾ തമ്മിൽ തന്നെ ബന്ധമുണ്ട്. ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്ത സ്വഭാവമാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. മക്കൾക്കിടയിൽ ഒരാൾക്ക് കൂടുതൽ ഒരാൾ സമ്മാനം കൊടുത്തു ജീവിച്ചിരിക്കുമ്പോ, മരിച്ച ശേഷം എന്തായാലും കൊടുക്കാൻ പാടില്ല. കാരണം അള്ളാഹു ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്, അവർക്ക് മാത്രമേ മരണാനന്തരം സ്വത്ത് കിട്ടുകയുള്ളൂ. വസിയത്ത് തന്നെ അനന്തരാവകാശികൾക്ക് ചെയ്യാൻ പാടില്ല. അനന്തരാവകാശം കിട്ടാത്ത പുറത്തുള്ള ആളുകൾക്ക് മാത്രമേ വസിയത്ത് കൊടുക്കാൻ പാടുള്ളൂ, അതും മൂന്നിലൊന്നിൽ താഴെ. അതെന്തിനാ? അല്ലെങ്കിൽ അത് അനന്തരാവകാശികളോടുള്ള ദുൽമാണ്. അതുകൊണ്ടാണ് ഒരു നിലക്ക് അള്ളാഹു ദുൽമ അനുവദിച്ചിട്ടില്ല. അതുപോലെ ഒരു ജീവിച്ചിരിക്കെ മക്കളിൽ ഒരാൾക്ക് ഒരാളെക്കാളും കൂടുതൽ കൊടുക്കുകയാണ്, രണ്ടുപേരും ഒരേ ആവശ്യക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ അത് ദുൽമല്ല. ഒരാൾക്ക് ഒരു ആവശ്യം കൂടുതലാണ്, ഒരാൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളവനാണ്, മറ്റേ ആൾ അങ്ങനെയല്ല. അപ്പൊ ബുദ്ധിമുട്ടുള്ളവന് അധികം കൊടുത്താൽ അത് ദുൽമല്ല. മനസ്സിലായോ? അനീതി പാലിക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമെന്നല്ല, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണമെന്നാണ്. അത് ഭാര്യമാർക്കിടയിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? നീതി പാലിക്കാന്ന് പറയാ എല്ലാവർക്കും ഒരേ ചെരുപ്പ്, എല്ലാവർക്കും ഒരേ പൈസ, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഓരോരുത്തരുടെ ആവശ്യം എന്താണോ അതാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഒരു മകൻ സാധുവാണെങ്കിൽ അവന് കുറച്ചധികം കൊടുത്താൽ അത് അനീതിയല്ല, അവന് അത്ര ആവശ്യമുണ്ട്. അതല്ല, എല്ലാവരും ഒരുപോലെയാണ്. എന്നിട്ട് ഒരാൾക്ക് അധികം കൊടുത്താൽ അത് ദുൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. വബിഅഹ്ദില്ലാഹി ഔഫു, എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ പാലിക്കുക. വബിഅഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവിനോടുള്ള കരാർ പാലിക്കുക. അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കരാർ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവന്റെ കിതാബിലുള്ളത്, അവന്റെ റസൂൽ മുഖേന നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അനുസരിക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള കരാർ. അതുപോലെ പടപ്പുകളുമായുള്ള കരാറും അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ് സലാസ്, മുനാഫിഖിന്റെ ലക്ഷണം മൂന്നെണ്ണമാണ്. ഇത് ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും. വഇദ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദ തുമിന ഖാൻ, വിശ്വസിച്ചാൽ വഞ്ചിക്കും. മറ്റു റിവായത്തിൽ നാലെണ്ണമാണെന്ന് വന്നു. അതിൽ പറഞ്ഞു, വഇദ ആഹദ ഖദർ, കരാർ ചെയ്താൽ ലംഘിക്കും. മറ്റൊന്നിൽ അഞ്ചെണ്ണമാണെന്ന് വന്നു. അതിൽ പറഞ്ഞു, വഇദ ഖാസമ ഫജർ, വഇദ ഖാസമ ഫജർ. ഖാസമ എന്ന് പറഞ്ഞാൽ പരസ്പരം തർക്കിക്കുക. പരസ്പരം തർക്കിച്ചാൽ ഫജർ, മോശമായ മാർഗങ്ങൾ പ്രയോഗിക്കും. വൃത്തികെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്, ഹീനമായ പ്രവൃത്തികൾ ചെയ്തിട്ട് ആ ഹിസാമിൽ തർക്കത്തിൽ വിജയിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് തമ്മിൽ തെറ്റിയാൽ തെറി വിളിക്കണം. മനസ്സിലായ ചില ആളുകൾ ഈ ഒരു അർത്ഥം മാത്രമാണ് പറയുന്നത് കേൾക്കാറുള്ളത്, തമ്മിൽ തെറ്റിയാൽ തെറി വിളിക്കുന്നത്. അത് മാത്രമല്ല, ഹാസമറ തർക്കിച്ചാൽ ഫജർ, മ്ലേച്ഛമായ മാർഗങ്ങൾ ഉപയോഗിക്കും. എന്തിന്? തർക്കത്തിൽ ജയിക്കാൻ വേണ്ടി. അതും മുനാഫിഖിന്റെ ലക്ഷണമാണ്, അത് പാടില്ലാത്തതാണ്. നീതി ആയിരിക്കണം. ശത്രുവിനോട് പോലും നീതിയുണ്ട്. ദുൽമില്ല, ഒരാളോടും ഓരോ ദുൽമില്ല, ശത്രുവിനോട് പോലും അതില് പാലിക്കണം എന്നാണ്, നീതി പാലിക്കണം. നോക്കൂ നിങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് നബിമാരുടെ പിൻഗാമികളായ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ എത്ര ദ്രോഹം ചെയ്ത കക്ഷികളായിരിക്കും, പക്ഷേ കുഫ്ർ വിധിക്കേണ്ടവർക്കല്ലാതെ അവർ കുഫ്ർ വിധിക്കുകയില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. കുഫ്റിന് താഴെയുള്ളത് വിധിക്കേണ്ടവർക്ക് അതേ വിധിക്കുള്ളൂ. നോക്കി നിങ്ങളിപ്പോ IS എന്ന് പറയുന്ന കക്ഷി, ദാഇഷ് എന്നറിയപ്പെടുന്ന കക്ഷി, അവരെ കുറിച്ച് സൗദിയിലെ മുഫ്തി ആം ആയ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താണ് അവരുടെ വിധി. അദ്ദേഹം പറഞ്ഞു, ഫിഅത്തുൻ ബാഗിയ, ഫിഅത്തുൻ ബാഗിയ, അക്രമികളായ ഒരു കൂട്ടമാണ് അവർ. നോക്ക് നിങ്ങൾ നമ്മളോട് ആൾക്കാർ ചോദിച്ചാൽ ചിലപ്പോ എന്തോ പറയും, പച്ച കാഫിറുകളാണെന്ന് ചിലപ്പോ നമ്മൾ പറഞ്ഞു തരും. ഖവാരിജികൾ കാഫിറുകളാണെന്ന് അറിയ അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്. ഷെഹ് ഇബ്നു ബാസ് റഹിമഹുള്ള അവർ അദ്ദേഹത്തെ പോലുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഖവാരിജികൾ എന്താണ്, കാഫിറുകൾ തന്നെയാണ്. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് കുറെ വിശദീകരിക്കാനുണ്ട്, ഒരുപാട് പറയാനുണ്ട് അവരെ പറ്റി. മൊത്തത്തിൽ മനസ്സിലാക്കുക, ഈ IS അതുപോലെ അൽഖായിദ എന്നൊക്കെ പറഞ്ഞത് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തന രീതികളും അതിന് തെളിവാണ്, അവർ തന്നെയാണ് അതിന് തെളിവ്. അവർ കാഫിറുകളാണെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, പക്ഷേ ശരിയായ അഭിപ്രായം ഖവാരിജികൾ എന്തല്ല, കാഫിറല്ല, പക്ഷെ പിഴച്ച ഈ ഭാഗമാണ്. നരകത്തിലെ കെൽബുകളാണവർ എന്ന് റസൂലുള്ളാന്റെ ഹദീസ് വന്നിട്ടുണ്ട്, കിലാബുന്നാർ, നരകത്തിലെ കെൽബുകളാണവർ എന്ന്. അപ്പോ പക്ഷെ ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് എന്താ, അവരെ കുറിച്ച് എന്താണ് വിധി പറയാനുള്ളത്, ഫിഅത്തുൻ ബാഗിയ, അവർ അതിക്രമികളായ ഒരു ജനതയാണ്. ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ച വാക്കാണത്, വൈൻ ഫാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമ ഫഇം ബഗത് ഇഹ്ദാഹുമ അലൽ ഉഖ്ര ഫഖാതിലു ലതി തബ്ഗി ഹത്ത തഫിഅ ഇലാ അംരില്ലാ. അതിക്രമികളായ ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അവർ മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തു, പക്ഷെ അവരെ ബന്ദികളാക്കി പിടിച്ചില്ല, യുദ്ധത്തിൽ കിട്ടിയവരെ കൊലപ്പെടുത്തി, ഓടിപ്പോയവരെ പിന്നാലെ പിന്തുടർന്നില്ല, ഗനീമത്ത് സ്വത്തെടുത്തില്ല. കാരണം അവരോട് യുദ്ധം ചെയ്തത് അവർ കാഫറായതുകൊണ്ടല്ല, അവരുടെ ഷർറ് തീർക്കാനാണ്, ഒരു ഷർറാണത്, അവരെ തുടച്ചു നീക്കാതെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇത്രയും ദുൽമ്, എത്ര സ്ഫോടനങ്ങളാണ് അവർ ആ പവിത്രമായ നാട്ടിൽ അൽമംലകത്തുൽ അറബിയത്തു സൗദിയ, സൗദി അറേബ്യയിൽ അവർ നടത്തിയിട്ടുള്ളത്, എത്ര എത്ര പള്ളികളിലാണ് അവർ സ്ഫോടനം നടത്തിയിട്ടുള്ളത്, എത്ര എത്ര നിരപരാധികളാണ് കൊന്നിട്ടുള്ളത്, ഇന്ന് പോലും നിങ്ങൾ വായിച്ചില്ലേ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഏത് നാട്ടിലാണത്, തൗഹീദിന്റെ നാട്ടിൽ, ഒരൊറ്റ ശിർക്കും അനുവദിക്കാത്ത ഇസ്ലാമിന്റെ നാട്ടിൽ ഹാജിമാരെ സേവിക്കുന്ന ഇരു ഹറമുകളുടെ സേവകനെന്ന് തങ്ങളുടെ സ്ഥാനപ്പാരായി സ്വീകരിച്ച ഭരണാധികാരികളുടെ നാട്ടിൽ മുസ്ലിങ്ങളെ എമ്പാടും ലോകത്തുള്ള മുസ്ലിങ്ങളുടെ കണ്ണീരിൽ വേദനിക്കുന്ന ഭരണാധികാരികളുടെ നാട്ടിൽ അവരെങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത്, അങ്ങനെ സഹായിക്കുന്നവരുടെ നാട്ടിൽ ഇതൊന്നും പലപ്പോഴും മുസ്ലിങ്ങൾ അറിയുമില്ല, കാണുകയില്ല. അവരുടെ ഷർറ് മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഇഖ്വാൻ മുസ്ലിമിന്റെ സ്വാധീനത്തിൽപ്പെട്ട സംഘടനകൾക്ക് സൗദി അറേബ്യ അവരുടെ ഭരണാധികാരികളെ കുറിച്ച് ഷർറ് മാത്രം നമ്മളെ മനസ്സിലേക്ക് കയറ്റി തരുള്ളൂ, അവരുടെ എഴുത്തുകളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ വലിയ തെറ്റാണത്. അങ്ങനെയുള്ള ആളുകളെ നാട്ടിൽ ഇത്രയും ദുൽമ ചെയ്യുന്ന അവരെ കുറിച്ച് പോലും ചോദിച്ചപ്പോൾ ഉലമാക്കൾ പറഞ്ഞെന്താ, ഫിഅത്തുൻ ബാഗിയ, നീതിയുടെ വാക്കാണത്, മനസ്സിലായി. അനീതിയായിട്ട് അവരെ പറയാൻ പാടില്ലാത്തൊരു കാഫറാണെന്നോ അങ്ങനെയൊന്നും പറയാം. കാരണം എന്താ, ഇത്രയും വലിയ വാലിമുകളോട് പോലും അതിൽ നീതി എല്ലാവർക്കും യോജിച്ചത്. അങ്ങനെ പറഞ്ഞു. അവർ സലഫികളാണെന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് വലിയ ദുൽമാണ് ആ ചെയ്യുന്നത്. ഖവാരിജികൾ ഒരിക്കലും ഈ IS അൽഖായിദ ഒരിക്കലും സലഫികളല്ല. സലഫികളാണെന്നതിന് തെളിവെന്താ, അവർ ബിംബ ജാറങ്ങൾ തകർക്കുന്നു, മക്ബറുകൾ തകർക്കുന്നു, അതുകൊണ്ട് അവർ സലഫികളാണ് സാർ. ഉലമാക്കൾ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹാബികളുടെ കാലത്ത് ഖവാരിജികളുണ്ടല്ലോ, ഉസ്മാൻ ബിൻ അഫാനെ കൊന്ന, അലി ബിൻ അബി താലിബിനെ കൊന്ന, ഒരുപാട് സഹാബിമാരെ കൊലപ്പെടുത്തിയ ഖവാരിജികൾ, അവര് ഖബർ കെട്ടിപ്പൊക്കാരാ? അവര് ഖബർ കെട്ടിപ്പൊക്കാനാണോ? അല്ല. അവര് ഇങ്ങനെയുള്ള ഇന്ന് കാണുന്ന ഖുറാഫാത്തുകൾ ചെയ്ത ആളുകളാണോ? അല്ല. എന്നിട്ട് അവര് ഖവാരിജികൾ തന്നെയല്ലേ, വാലിമുകൾ തന്നെയല്ലേ? ആണ്. അതുപോലെ തന്നെയാണ് ഇവരും. وبعهد الله أوفوا
നിങ്ങൾ അള്ളാഹുവിന്റെ കരാർ പാലിക്കുക. ലാലിക്കും വഫാക്കും ബിഹി ലഅല്ലകും തദക്കറൂൻ. അതാണ് അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. മൂന്നാമത്തെ ആയത്തിൽ നോക്ക്, നിങ്ങൾ ആദ്യം പറഞ്ഞ ആയത്തിൽ എത്ര മസാലകൾ ഉണ്ട് അള്ളാഹു പറഞ്ഞത്? ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കരുത്. അബുൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. രണ്ടായി വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ, മക്കളെ കൊല്ലരുത്. ഇത്രയായി. മൂന്നായി ولا تقربوا الفواحش ما ظهر منها وما بطن, വൃത്തികേടുകൾ വെളിവായതാകട്ടെ ഗോപ്യമായതാകട്ടെ അതിലേക്ക് അടുക്കരുത്. എത്രയായി? നാല്. ولا تقتلوا النفس التي حرم الله الا بالحق, അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലരുത്. അഞ്ച്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ അഞ്ച് മസ്അലകളാണ് ഉള്ളത്. രണ്ടാമത്തെ ആയത്തിൽ ولا تقربوا مال اليتيم, യതീമിന്റെ സമ്പത്തിനോട് അടുക്കരുത്. ഒന്ന്. وأوفوا الكيل والميزان بالقسط, രണ്ട്, അളവിലും തൂക്കത്തിലും അത് പൂർത്തിയാക്കുക. وإذا قلتم فعدلوا, സംസാരിക്കുമ്പോൾ നീതി പാലിക്കുക. മൂന്ന്. وبعهد الله أوفوا, അല്ലാഹുവിനോടുള്ള കരാർ പാലിക്കുക. എത്രയായി? നാല്. അപ്പോ അഞ്ചും നാലും ഒൻപത്. ഇനി നോക്ക് ഈ ആയത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആകട്ട കാര്യം وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلك وصاكم به لعلكم تتقون. إذا قلنا عند سبيل صراط المستقيم هذا بينبتك ما تقول الله فرصة مارغن على بينبتك ഈ ആയത്തിൽ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ഇതുവരെ അള്ളാഹു പറഞ്ഞ വിധികളും വിലക്കുകളും ഒക്കെ ആകുന്ന ഇതാകുന്നു ഇസ്ലാമാകുന്ന യഥാർത്ഥ മാർഗം. ഇതുവരെ പറഞ്ഞ അള്ളാഹു പറഞ്ഞ വിധികളും വിലക്കുകളും അതുപോലുള്ളതും അതിനോടനുബന്ധിച്ച് റസൂലുള്ള എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം, എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ ഇതെല്ലാം ആകുന്നു എന്താ സിറാത്ത്. വന്നാദ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, അത് പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹ്, പിഴച്ച മാർഗങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ അതിലേക്ക് തെറ്റിപ്പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസീയത്തുകളിൽപ്പെട്ട ഒന്ന് ഇതാണ്. അൽ-ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്തൻ ബലീഗ, വഅലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത്തൻ ബലീഗ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഹൃദയസ്പർശിയായ ഒരു ഉപദേശം തന്നു. അത് കേട്ടപ്പോൾ കണ്ണുകൾ ഒഴുകിപ്പോയി, ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി, കണ്ണുനീരൊഴുകി. ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ, കഅന്നഹ മൗഇളത്തു മുവജ്ജഇൻ ഫൗസിന, അല്ലാഹുവിന്റെ റസൂലെ ഇത് ഒരു വിടവാങ്ങി പോകുന്ന ആളുടെ ഉപദേശം പോലെയുണ്ടല്ലോ. ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വസീയത്ത് തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. വസ്സമഇ വത്താഅ ഫഇൻ അമറ അലൈക്കും അബ്ദുൻ ഹബശിയ്, ഒരു അബസീനിയക്കാരനായ അടിമയാണ് നിങ്ങളുടെ മുകളിൽ ഭരണാധികാരിയായി വരുന്നതെങ്കിൽ പോലും നിങ്ങൾ കേൾക്കുക അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെതിരാകാത്ത കാര്യങ്ങളെല്ലാം കേൾക്കുക അനുസരിക്കുക. അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് നിർബന്ധമാണ്. ഹറാമോ ഹലാലോ ഒന്നുമല്ല, പക്ഷെ ഭരണാധികാരി കൽപ്പിച്ചാൽ അത് നിർബന്ധമാണ്. മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ അള്ളാഹു നിർബന്ധാക്കിയ കാര്യം ഭരണാധികാരി കൽപ്പിച്ചാലോ, അത് ഒഴിവാക്കിയവൻ വലിയ അബദ്ധത്തിനാണുള്ളത്. അള്ളാഹു മുസ്തഹബ്ബാക്കിയ പുണ്യകരമായ ഒരു കാര്യം ഭരണാധികാരി കൽപ്പിച്ചാലോ, അത് ഒഴിവാക്കിയവൻ തെറ്റാണ് ചെയ്യുന്നത്, ഹറാമാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹു അനുവദനീയാക്കിയ കാര്യം ഭരണാധികാരി കൽപ്പിച്ചാൽ ധിക്കരിക്കുന്നവനോ, അവനും തെറ്റാണ് ചെയ്യുന്നത്. ഇത് ഭരണാധികാരിക്ക് ബാധകമായ കാര്യമാണ്. മനസ്സിലല്ലേ? സാധാരണ ഒരാള് നമ്മളായിട്ട് കരാറൊന്നുമില്ലാത്ത ഒരാൾ, അയാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ച് നമുക്കത് ചെയ്യാൻ ചെയ്യാതിരിക്കാം, ആറാം ആലാലും ഒന്നുമല്ലാത്ത കാര്യം. അതേസമയം ഒരു പൊതു മസ്ലഹത്ത്, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഒരാൾ കൽപ്പിച്ചതെങ്കിൽ അതൊരു ആറാം ആലാലും ഒന്നുമല്ലെങ്കിൽ നമ്മളത് അനുസരിക്കേണ്ടത്. ഇപ്പൊ ഒരു എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി, അതിലെ കണ്ടക്ടർ വരണം ഒന്ന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്.
മനസ്സിലല്ലേ? അങ്ങനെയുള്ളതിൽ നമ്മൾ സഹകരിക്കുക. എന്നാൽ ഭരണാധികാരിയുടെ കൽപ്പന ഒരിക്കലും അതുപോലെയല്ല. അത് അംഗീകരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുടെ ഭാഗമാണ്. അത് ധിക്കരിക്കൽ റസൂലിനെതിരെ ചെയ്യലാണ്. അയാൾക്കെതിരിൽ പരസ്യമായി സംസാരിക്കൽ അത് പിഴച്ച കക്ഷികളുടെ സ്വഭാവമാണ്. അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. അത് റസൂലിനെ കൽപ്പിച്ചു. എന്നിട്ട് റസൂലിനെ പറഞ്ഞു, ഫഇന്നഹു മൻ യഅശ്മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റുക. വസുന്നത്തിൽ ഖുലഫായ റാഷിദീൻ അൽ മഹ്ദിയീൻ, എനിക്ക് ശേഷമുള്ള സന്മാർഗം സിദ്ധിച്ച നേർവഴി കാണിച്ചു തരുന്ന എന്റെ പിൻഗാമികളുടെ ചര്യം സ്വീകരിക്കുക. തമസ്തഖു ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, എന്താ അർത്ഥം? അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക. ഈ ഇരിക്കുന്ന ഏകദേശം എല്ലാവരും ഇങ്ങനെയുള്ള ഹദീസുകൾ കേട്ടതായിരിക്കും. ഈ യഹൂദികൾ അവർ 71 കക്ഷിയായി പിരിഞ്ഞു. 70 കക്ഷികളും നരകത്തിലാണ്, ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. അതേതാ? യഥാർത്ഥ ഇസ്ലാമിൽ ഉറച്ചു നിന്ന ആളുകൾ, മുസാനബിയുടെ അതേ മാർഗത്തിൽ ഉറച്ചു നിന്ന ആളുകൾ. നസ്രാനികൾ 72 കക്ഷിയായി പിരിഞ്ഞു, അവർ 71 നരകത്തിലാണ്, ഒന്നാണ് സ്വർഗത്തിൽ. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജീവിച്ചു, എന്നിട്ട് ഈസാ നബിയിൽ പിൻപറ്റി. ഈസാ നബി കൊണ്ടുവന്ന യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്ന ആളുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ പിന്നെ ഒരു യഹൂദിക്കും ഒരു നസറാനിക്കും പഴയ ദീനിൽ തുടരാൻ പാടില്ല, അവൻ നരകത്തിലാകും. റസൂലുള്ളാഹിനെ വിശ്വസിക്കണം, അംഗീകരിക്കണം, അനുസരിക്കണം. അതുപോലെ ഫസതഫ്തരിഖു ഉമ്മതി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ ഇല്ലാ മില്ലത വാഹിദ ഖീല മൻ ഹിയ യാ റസൂലുള്ളാഹ് قال ما انا عليه اليوم واصحابي. ഒരു 73 കക്ഷിയായി പിരിയും, 72 നരകത്തിലാണ്, ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ. അതാരാണെന്ന് ചോദിക്കപ്പെട്ടു, ഞാനും എന്റെ സഹാബത്തും ഇന്ന എന്ത് മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ. അതിന് തെറ്റിപ്പോയ ആളുകളാണ് ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിച്ച ആളുകൾ. ജബരിയ, അവർ മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നതിനെ നിഷേധിച്ചു, ഖദറിന്റെ നേരെ എതിർവശത്തേക്ക് പോയി. റാഫിദ, ഷിയാക്കൾ, ഖവാരിജികൾ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ തിരിഞ്ഞാളുകൾ. ഇങ്ങനെയുള്ള മുർജിഅ, ഈമാൻ കൂടുകയോ കുറയുകയോ ഇല്ല. മനുഷ്യരുടെ ഈമാനും മലക്കളുടെ ഈമാനൊക്കെ ഒരുപോലെ. ഈമാൻ ഉള്ളവന് പിന്നെ എന്ത് തെറ്റ് ചെയ്താൽ ഈമാൻ കുറയുകയില്ല, പിന്നെ കാഫിറാവുകയില്ല എന്നൊക്കെയുള്ള അഭിപ്രായം, എന്നൊക്കെയുള്ള വാദങ്ങൾ പറഞ്ഞ മുർജിഅ, ഇവരുടെ നേരെ എതിർഭാഗത്താണ് ഖവാരിജികൾ. അവർ വൻപാപങ്ങൾ ചെയ്താൽ തന്നെ കാഫിറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയപ്പെട്ട കക്ഷികളുടെ അവരൊക്കെ പിളർന്ന് 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 പിന്നെയും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന വ്യത്യസ്ത കക്ഷികൾ. ഇതൊന്നുമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതെന്തോ അതാണ് യഥാർത്ഥ മാർഗം. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുക? പഠിച്ചിട്ട് മാത്രമേ എത്താൻ സാധിക്കുള്ളൂ. പഠിക്കാതെ എങ്ങനെ എത്താൻ പറ്റും? ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, റസൂലുള്ളാഹിന്റെ സുന്ന, അത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ പിൻപറ്റുക. ലാലിക്കും വഫാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, അതാണ് ഞാൻ നിങ്ങളോട് വസീയത്ത് പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരാകുവാൻ വേണ്ടി. ഇൻഷാഅല്ലാ, ഇനി അടുത്തത് ഈ കിതാബിലുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കാണ്. അത് ഇൻഷാഅല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്ന് അത് വീട്ടിൽ നിന്ന് വായിച്ച് പഠിച്ചു വരിക, ആരെങ്കിലും ഒരാളൊന്ന് പറയാം. ഇബ്നു മസ്ഊദിന്റെ വാക്കാണ് അടുത്തത് നമ്മൾ കിതാബ് തൗഹീദിലുള്ളത്. മൻ അറാദാ യൻദുറ ഇലാ വസീയതി محمد صلى الله عليه وسلم التي عليها خاتمه فليقرا قوله تعالى قل تعالى واتل ما حرم ربكم عليكم الا تشركوا به شيئا الى قوله تعالى وان هذا صراطي مستقيما. ابن مسعود ده واكاي കൊടുത്തിട്ടുള്ള അത് ഒന്ന് പഠിച്ചു വരിക. الله سبحانه وتعالى توفيق ചെയ്യുമാറാകട്ടെ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله وصحبه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.